തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ പറയണോ എന്നുള്ളതാണ്, അല്ലാഹു അക്ബർ എന്ന് പറയണം. അവിടെ രണ്ട് രൂപത്തിലാണ് വിഷയം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമസ്കാരത്തിലാണെങ്കിൽ, നമസ്കാരത്തിലല്ലെങ്കിൽ. നമസ്കാരത്തിലാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയണം, സുജൂദ് ചെയ്യുമ്പോഴും പറയണം, സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയണം. മനസ്സിലായല്ലോ. നമസ്കാരത്തിലാണെങ്കിൽ തിലാവത്തിന്റെ സുജൂദ് നമസ്കാരത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോഴും സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയണം. അതിന്റെ തെളിവെന്താണ്? ആ വിഷയത്തിൽ അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ഹദീസ് വന്നിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിറു ഫീ കുല്ലി ഖഫ്ലിൻ വറഫ്ഇൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഓരോ ഖഫ്ലിലും റഫ്ഇലും തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. അതാണ് അതിന്റെ തെളിവ്. നമസ്കാരത്തിൽ ഓരോ ഖഫ്ലിലും റഫ്ഇലും, ഖഫ്ല് പറഞ്ഞാൽ കുനിയ, താഴത്തേക്ക് പോണിനെ വരെ, റഫ് എന്ന് പറഞ്ഞാൽ ഉയരുന്നതിനാണ് വരെ. അതായത് ഓരോ റുക്കോയും ചെയ്യുന്ന സന്ദർഭത്തിലും ആ റുക്കോയിൽ നിന്നും സുജൂദിൽ നിന്നും ഉയരുന്ന സന്ദർഭത്തിലും, റുക്കോയും സുജൂദും ചെയ്യുന്ന സന്ദർഭത്തിലും റുക്കോയിൽ നിന്നും സുജൂദിൽ ഉയരുന്ന സന്ദർഭത്തിലും തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ സുജൂദിലേക്ക് പോവാണ്, അപ്പോൾ അതൊരു കുനിയലാണ്, താഴോട്ട് പോവാണ്, അതേപോലെ ഉയരാണ്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കിട്ടി? നമസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണമെന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് തിർമിദി, നസായി, അഹമ്മദ് ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നമസ്കാരത്തിലാണെങ്കിൽ തക്ബീർ ചൊല്ലണം, സുജൂദിലേക്ക് സുജൂദ് ചെയ്യുമ്പോഴും സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും. ഇനി നമസ്കാരത്തിലല്ലെങ്കിലോ, അവിടെ മൂന്ന് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. നമസ്കാരത്തിലല്ലെങ്കിൽ ഒരാൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്താൽ തക്ബീർ ചൊല്ലണം, ഉയരുമ്പോൾ തക്ബീർ പറയണം, അതിൽ മൂന്ന് അഭിപ്രായങ്ങൾ. ഒന്നാമത്തെ അഭിപ്രായം, സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലും സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും എന്ത് പറയണം? തക്ബീർ പറയണം. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള പ്രമാണങ്ങൾ വന്നിട്ടില്ല. അവർ പറയുന്നത് എന്താ വെച്ചാൽ, നിസ്കാരത്തിൽ നമ്മളത് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിസ്കാരത്തിലല്ലാത്ത സന്ദർഭത്തിലും തക്ബീർ ചൊല്ലണം. നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോഴും സുജൂദ് വരുമ്പോഴും തക്ബീർ പറയുന്നുണ്ട്, തക്ബീർ ചൊല്ലുന്നുണ്ട്. അവരതിനെ ഖിയാസാക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ വ്യക്തമായൊരു തെളിവ്, അതായത് നമസ്കാരത്തിലല്ലാത്ത സന്ദർഭത്തിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ, സുജൂദിലേക്ക് പോകുന്ന സന്ദർഭത്തിലും സുജൂദിൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിലും തക്ബീർ പറയണം എന്നുള്ളതിന്റെ കൃത്യമായ ഹദീസുകൾ, തെളിവുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് അത് അത്ര പിന്നെ പ്രബലമല്ല എന്നർത്ഥം. അതാണ് ഒന്നാമത്തത്, പ്രബലമല്ലാത്തൊരു അഭിപ്രായം. എന്നാൽ മദ്ഹബിന്റെ ചില മദ്ഹബിലൊക്കെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ തെളിവിതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ വുദു നിർബന്ധമാണോ ഷർത്താണോ എന്നുള്ള ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഷർത്താണെന്ന് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തു, ഈ തിലാവത്തിന്റെ സുജൂദിനെ സ്വലാത്തിനോട് ഖിയാസാക്കി. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരമാണെന്ന് അവർ പറഞ്ഞത്. അപ്പൊ നിസ്കാരത്തിന് എന്തെല്ലാം ഷർത്തുകളുണ്ടോ, ആ ഷർത്തുകളൊക്കെ തിലാവത്തിന്റെ സുജൂദിന് ബാധകമാവും. നമ്മൾ പറഞ്ഞു ആ അഭിപ്രായം എന്തല്ല, പിന്നെ പ്രബലമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. തിലാവത്തിന്റെ സുജൂദി എന്നുള്ളത് സ്വന്തമായിട്ടുള്ള ഒരു ഇബാദത്താണ്. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത് വന്നിട്ടുള്ളത്, സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലും സുജൂദിൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിലും രണ്ട് സന്ദർഭത്തിലും തക്ബീർ പറയേണ്ടതില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് ആ വിഷയത്തിൽ തെളിവുകളൊന്നും സഹിയായിട്ട് വന്നിട്ടില്ല എന്നുള്ളത്. രണ്ട് സന്ദർഭത്തിലും തക്ബീർ വേണ്ടതില്ല, അതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഒരാൾ അതിനനുസരിച്ച് അമലി ചെയ്താൽ അവരുടെ തിലാവത്തിന് സുജൂദിന് ഒരു തകരാറുമില്ല. അവർ പറയുന്ന പോലെ അതാണ് സഹിയായിട്ടുള്ള തെളിവുകൾ ആ വിഷയത്തിൽ വന്നിട്ടില്ല. നിസ്കാരത്തിൽ അല്ലെങ്കിൽ സുജൂദ് ചെയ്യുമ്പോൾ, തിലാവത്തിന് സുജൂദ് ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ സുജൂദിൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിലും തക്ബീർ പറയണം എന്നുള്ളതിന്റെ നസ് കൃത്യമായിട്ടുള്ള ഹദീസുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തക്ബീർ പറയണ്ട, രണ്ട് സന്ദർഭത്തിലും തക്ബീർ ചൊല്ലണ്ട. അതിൽ മൂന്നാമത്തെ അഭിപ്രായം വന്നിട്ടുള്ളത്, സുജൂദ് ചെയ്യുമ്പോൾ തക്ബീർ ചൊല്ലണം, സുജൂദ് ചെയ്യുമ്പോൾ തക്ബീർ ഉണ്ട്, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ തക്ബീർ ഇല്ല. അതാണ് മൂന്നാമത്തത്. ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതെന്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറയണത്? ആ വിഷയത്തിൽ ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അബുദാവൂദ്, അതേപോലെ തന്നെ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിദിൽ ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ആ ഹദീസിലുള്ളത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ അലൈനാൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഖുർആൻ ഓതി തരാറുണ്ട്. ഫൈദാ മറ ബിസജ്ദ, അങ്ങനെ സജ്ദയുടെ ആയത്തെത്തുമ്പോൾ കബ്ബറ, തക്ബീർ ചൊല്ലും, വസജ്ദ, സുജൂദ് ചെയ്യും, വസജ്ദന മാഹു, പ്രവാചകന്റെ കൂടെ ഞങ്ങളും സുജൂദ് ചെയ്യും. ഈ ഹദീസിൽ കൃത്യമാണ് എന്ത് വന്നു? കബ്ബറ, തക്ബീർ ചൊല്ലും എന്നുള്ളതാണ്. സുജൂദ് ചെയ്യും, തക്ബീർ ചൊല്ലിയിട്ട് സുജൂദ് ചെയ്യും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് വേറെ എന്ത് പറഞ്ഞത്? സുജൂദ് ചെയ്യുമ്പോൾ തക്ബീർ വേണം, എന്നാൽ സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ തക്ബീർ ചൊല്ലാൻ എന്തില്ല, പ്രത്യേകമായിട്ടുള്ള തെളിവുകളില്ല. ഈ ഹദീസ് അനുസരിച്ചിട്ട് പല ആളുകളും അമലി ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹിയുടെ സംഭവം പറഞ്ഞിരുന്നു, അബൂദാവൂദ് തന്നെ പറഞ്ഞു, അല്ല അബ്ദുറസാഖ് അദ്ദേഹത്തിന്റെ മുസ്നഫിൽ പറഞ്ഞു, വക്കാന സൗരിയു, അതായത് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി യുജിബു ഹാദൽ ഹദീസ്, ഈ ഹദീസ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഹദീസ് അനുസരിച്ചിട്ട് അദ്ദേഹം അമലി ചെയ്യാറുണ്ടായിരുന്നു. എന്ത്? സുജൂദ് ചെയ്യുമ്പോൾ തക്ബീർ പറയും, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി ഈ ഹദീസ് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി ഹദീസ് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ലജ്നത്തുൽ ഐമയുടെ ഫത്വയിൽ അവർ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല, അദ്ദേഹം ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ്. എന്നാൽ സുലൈമാനുർ റഹീലി ഹഫിളഹുല്ല, അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ ആളുകളുടെ പ്രശ്നം എന്താ, അവർ പറയുന്നത് രണ്ട് സന്ദർഭത്തിലും തക്ബീർ ഇല്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് ഈ ഹദീസ് ലൈഫ് ആണെന്നുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇതൊക്കെ വാസി ആയിട്ടുള്ള ഒരു വിഷയമാണ് നടത്തും. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ രണ്ട് സന്ദർഭത്തിലും സുജൂദ് ഇല്ല, കാരണം ഈ ഹദീസ് എന്തല്ല, സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസല്ല. കാരണം ഇതിലെ ചില റിവായത്തുകളിൽ എന്ത് വന്നിട്ടില്ല, കബ്ബറ എന്നുള്ളത് വന്നിട്ടില്ല. കബ്ബറ എന്നുള്ളത് ഇല്ലാതെയാണ് വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള അബൂദാവൂദിന്റെ റിപ്പോർട്ടിലാണ് കബ്ബറ എന്നുള്ളത്. അപ്പൊ ഇത് സഹി ആയിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞു, സുജൂദ് ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ അല്ലെങ്കിൽ സുജൂദ് ചെയ്യുമ്പോൾ തക്ബീർ ചെല്ലണം, സുജൂദിൽ നിന്ന് വരുമ്പോൾ തക്ബീർ ചെല്ലണ്ട, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ തക്ബീർ ചെല്ലണ്ടെന്ന് പറയാനുള്ള കാരണം ആവശ്യത്തിൽ ഹദീസുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അർത്ഥം. അടുത്തത് അതിൽ വരുന്ന മറ്റൊരു വിഷയം, ഇനി തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഖിബിലക്ക് തിരിയേണ്ടതുണ്ടോ? തിരിയണം എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുകളൊന്നും വന്നിട്ടില്ല. ഒരാൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ അയാൾ ഏതൊരു സന്ദർഭം ഏതൊരവസ്ഥയിലാണോ അയാൾ ഉള്ളത്, ആ സന്ദർഭത്തിൽ അയാൾക്ക് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താ വെച്ചാല്, തിലാവത്തിന്റെ സുജൂദിനെ അത് നമസ്കാരം പോലെയാണെന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞു, ഖിബിലയിലേക്ക് തിരിയണം, കാരണം നമസ്കാരം ഖിബിലയിലേക്ക് തിരിയാതെ അത് സാധുവാകില്ലല്ലോ. അവർ പറഞ്ഞു നിസ്കാരത്തില് ഖിബിലയിലേക്ക് തിരിയുന്നത് പോലെ തന്നെ തിലാവത്തിന്റെ സുജൂദിൽ എന്ത് ചെയ്യണം, ഖിബിലയിലേക്ക് തിരിയണം. എന്നാൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല. തിലാവത്തിന്റെ സുജൂദ് ഒരാൾ ഖിബിലക്ക് നേരെയായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഹദീസുകളൊന്നും നമുക്ക് കിട്ടില്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അത് ഷർത്തല്ല എന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നതാണ് അഫ്ദൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നേരത്തെ നമ്മൾ വുദുവിനെ സംബന്ധിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യം. വുദു ഷർത്തല്ല എന്ന് പറഞ്ഞാൽ അതിന് വുദു വേണ്ട എന്നതിന് അർത്ഥം കിട്ടുമോ? ഒരു സംഗതി ഷർത്തല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ചില ആളുകൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതേപോലെ ഖിബിലക്ക് തീരയിൽ ഷർത്തല്ല, ഒരാൾക്ക് ഒരാൾക്കിങ്ങനെ ഖുർആൻ ഓതാണ്, ആ സന്ദർഭത്തിൽ അയാൾക്ക് ഖിബിലയിലേക്ക് സുജൂദ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ ആ സുജൂദ് ഒഴിവാക്കേണ്ട, അയാൾക്ക് സുജൂദ് ചെയ്യാം. ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അയാളുടെ സുജൂദ് ഒരിക്കലും സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. എന്നാൽ ഒരാൾക്ക് ഖിബിലയിലേക്ക് തിരിയാനുള്ള സൗകര്യമുണ്ട്, സാഹചര്യമുണ്ട്, സന്ദർഭമുണ്ട്, അതിനുള്ള സൗകര്യമുണ്ട്. എന്നാൽ അത് അയാൾ ചെയ്യാതിരിക്കുന്നത് എന്തിനാ? ഒന്നാണ് തിരിഞ്ഞാൽ മതിയാവും, പക്ഷെ ചെയ്യൂല. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്ത ആളുകളൊക്കെ എന്ത് പറഞ്ഞു വെച്ചാല്, അഫ്ദലാണെന്നുള്ളത് ഷർത്തല്ല എന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരാൾക്ക് തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അതാണ് എന്ത് അഫ്ദലായിട്ടുള്ളത്. ഷെയ്ഖ് ബിൻ വാസ് ബിൻ സമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ബിൻ വാസ് റഹ്മത്തുള്ളാഹിയുടെ ഒരൊറ്റ വാചകം പറഞ്ഞുതരാം. അദ്ദേഹം ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതിന് സ്വഹിയായിട്ടുള്ള അഭിപ്രായത്തിൽ ഇതിന് നിസ്കാരത്തിന്റെ വിധിയല്ല, തിലാവത്തിന്റെ സുജൂദിന് നിസ്കാരത്തിന്റെ ഹുക്കുമല്ല ഉള്ളത്. വല അഫ്ദലു അൻ യസ്ജുദ ലിൽ ഖിബില, ഏറ്റവും അഫ്ദലായിട്ടുള്ളത് എന്താണ്, ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യുന്നതാണ്. വൻ യക്കൂൻ അലാ തൊഹാറത്തിൻ, അതേപോലെ തന്നെ തൊഹാറത്തോട് കൂടിയിട്ട് സുജൂദ് ചെയ്യുന്നതാണ്. ഇതാ തയസ്സറ ദാലിക, അതിനയാൾക്ക് സാധിക്കുമെങ്കിൽ. അപ്പൊ സാധിക്കുന്ന ഒരാൾ എന്തിനാ അത് ചെയ്യാതിരിക്കണത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. സാധിക്കുന്ന ആളുകൾ പോലും എന്താ ചെയ്യുന്നത്, ആ അത് ഷർത്തൊന്നുമല്ലല്ലോ. ആ ഖിബലയിലേക്ക് തിരിയാനുള്ള മടി കൊണ്ട് മാത്രം ഖിബലയിലേക്ക് തിരിയാതിരിക്കുക, അത് ചെയ്യണ്ട എന്നുള്ളതാ പറഞ്ഞത്. അപ്പൊ അതിന് സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. എന്നിട്ട് അതിന്റെ ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയണ്, ഒന്നുകൂടി അദ്ദേഹം പറയണ്, യസ്ജുദു ലിൽ ഖിബിലത്തി വഇല ഗൈരിഹ, അവൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടും അതല്ലാത്ത രൂപത്തിലും തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം. ലാക്കിന അഫ്ദൽ വല്ലൗല, ഏറ്റവും നല്ലത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അൻ യകൂന സുജൂദുഹു ലിൽ ഖിബില, ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. ലിഅന്ന ഹാദാ ഹുവൽ അഫ്ദൽ, അതാണ് അഫ്ദലായിട്ടുള്ളത്. വഫീഹി ഖുറൂജു മിൻ ഖിലാഫിൽ ഉലമായി, ഉലമാക്കളുടെ ഖിലാഫിൽ നിന്നുള്ള ഖുറൂജു അതിലുണ്ട്. കാരണം അത് ഷർത്താണോ അല്ലേ എന്നുള്ളൊരു ഖിലാഫ് ഉണ്ടല്ലോ. അപ്പൊ ആ ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാനും അയാൾക്ക് നല്ലത് എന്താണ്, ഖിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് തിലാവത്തിന്റെ സുജൂദ് ചെയ്യലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയാണ് ഇബ്നു സൈമി പറഞ്ഞിട്ടുള്ളത്. തമിയുടെ ഫത്വയിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ സാധിക്കുന്ന ആളുകൾ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ അത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തിലാവത്തിന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല എന്നർത്ഥം. ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. ഇനി തിലാവത്തിന്റെ സുജൂദിന് ശേഷം സലാം വീട്ടേണ്ടതുണ്ടോ? അതിൽ രണ്ട് കൗലുണ്ട്, സലാം വീട്ടണം എന്നുള്ളതും സലാം വീട്ടണ്ട എന്നുള്ളതും. സലാം വീട്ടണം എന്നുള്ളതാണ് ഷാഫി മദബിലെ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം. ഷാഫി മദബിൽ തന്നെ അതിനെതിരായിട്ടുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ അവിടെ ജംഹൂറിന്റെയും അഭിപ്രായം എന്താണ് വെച്ചാൽ, തിലാവത്തിന്റെ സുജൂദിന് എന്തില്ല, തസ്ലീമില്ല, സലാമില്ല എന്നുള്ള, സലാം വീട്ടേണ്ട കാര്യം. ഇനി സലാം വീട്ടണം എന്ന് പറയുന്ന ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെളിവുകളില്ല. അവരൊക്കെ എന്താ വെച്ചാൽ ഈ നിസ്കാരത്തോട് ഖിയാസാക്കുക ചെയ്യുന്നത്. സുല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ സലാം വീട്ടണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല അതിനെതിരായിട്ട് സലാം വീട്ടേണ്ടതില്ല എന്നുള്ളതാണെന്ത് സലഫുകളിൽ നിന്ന്, മിക്ക സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്, സലാം വീട്ടേണ്ടതില്ല, സലാമില്ല എന്നുള്ളതാണ് തിലാവത്തിന്റെ സുജൂദ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, വലാ യുശ്റഊ ഫീഹി തഹ്രീമുൻ വലാ തഹ്ലീലുൻ, തിലാവത്തിന്റെ സുജൂദിൽ തഹ്രീമും ഇല്ല തഹ്ലീലും ഇല്ല, തഹ്ലീലാണെന്ത് സലാം വീട്ടൽ. ഹദാ ഹുവ സുന്നത്തുൽ മഅറൂഫ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹ ആമ്മത്തു സലഫ്, ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അറിയപ്പെട്ടത്. മിക്ക സലഫുകളും ഇങ്ങനെ തന്നെയാണ്. അതിലെന്തില്ല എന്നാ പറഞ്ഞത്, സലാം വീട്ടലില്ല, തിലാവത്തിന്റെ സുജൂദിന് സലാം കിട്ടേണ്ടതില്ല, ജസ്റ്റ് ഒരു സുജൂദ് മാത്രം. ഇമാം അഹമ്മദിനോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു സലാം കിട്ടേണ്ടതുണ്ടോ, അദ്ദേഹം പറഞ്ഞു അമ്മ തസ്ലീമു ഫല അദ്രീമാഹുവ, തസ്ലീമോ അതെന്താണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, സലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതല്ല, തിലാവത്തിന്റെ സുജൂദിൽ സലാം കിട്ടുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാ പറഞ്ഞത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം അങ്ങനെ അതിന് കൊടുത്ത മറുപടി, അമ്മ തസ്ലീം ഫല അദ്രീമാഹുവ, തസ്ലീമോ അതെന്താന്നുള്ളത് എനിക്കറിയില്ല. ഇതേപോലെ തന്നെ ഇബ്രാഹിമിൻ അഹയ്യ, അബു സ്വാലിഹ്, യഹ്യബിൻ വസാബ്, ഹസൻ ബസ്രി, സയ്യിദ് ഇബ്നു ജുബൈർ, ഇവരൊക്കെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ള ആളുകളാണ്, ഇതേ അഭിപ്രായമാണ്, എന്ത് തിലാവത്തിന്റെ സുജൂദിന് സലാം കിട്ടേണ്ടതില്ല എന്നുള്ളതാണ്. ഇതാണ് എന്ത് ശരിയായിട്ടുള്ള അഭിപ്രായം. അതിന് സലാമില്ല, ജസ്റ്റ് ഒരു സുജൂദ് മാത്രം, അപ്പൊ അതിന് സലാം കിട്ടേണ്ട കാര്യമില്ല, അതിന്റെ വേറെ തെളിവുകളൊന്നും ധരിക്കേണ്ട കാര്യമില്ല. കാരണം ആ വിഷയത്തിൽ ഗണ്യതമായിട്ടുള്ള ഒരു നെസ് വന്നിട്ടില്ല, ആ വിഷയത്തിൽ ഒരുപാട് ഫത്വകൾ കാര്യങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി ഇരുന്നു കൊണ്ട് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യണം, അങ്ങനെ തിലാവത്തിന്റെ സുജൂദ് എത്തി, ആ സന്ദർഭത്തിൽ അയാൾ എഴുന്നേൽക്കേണ്ടതുണ്ടോ? അയാൾ എഴുന്നേറ്റിട്ട് പിന്നെ സുജൂദിലേക്ക് പോകണോ? അതിന്റെ കാര്യമില്ല എന്നുള്ളത് അങ്ങനെ പിന്നെ പഠിപ്പിക്കപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള നെസ്സുകളൊന്നും വന്നിട്ടില്ല. ഒരാൾ ഇരിക്കുന്ന ഒരാൾ എണീറ്റിട്ട് വേണം തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ എന്നുള്ളതിനെ അറിയിക്കുന്ന തെളിവുകളൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഒരാൾക്ക് ഇരുന്നിട്ട് തന്നെ ആ സുജൂദ് ചെയ്യാം, തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഇൽ ഒരു ചർച്ച ആ വിഷയത്തിൽ കൊണ്ടുവരുന്നുണ്ട്, മൂന്ന് ചർച്ചകൾ. അദ്ദേഹം പറയുന്നത് മുസ്തഹബ് ആണോ എന്നുള്ള ചർച്ച. എന്താണ് മുസ്തഹബ്? ഇരുന്നു കൊണ്ട് സുജൂദ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അയാൾ എഴുന്നേൽക്കണം, എന്നിട്ട് ഇഹ്റാമിന്റെ തക്ബീർ, അതായത് തക്ബീറത്തുൽ ഇഹ്റാം പറയണം, പിന്നെ തക്ബീർ പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകേണ്ടതുണ്ടോ? ആ വിഷയത്തിൽ രണ്ട് വജ്ഹ് ഉണ്ട്. ഒരു വജ്ഹ് യുസ്തഹബ്ബു, അത് മുസ്തഹബാണെന്നുള്ളതാണ് ഒരു വജ്ഹ്. രണ്ടാമത്തെ വജ്ഹ് അദ്ദേഹം പറയണ് വഹുവ അൽ അസഹ്, രണ്ടാമത്തെ വജ്ഹാണ് ഏറ്റവും സ്വഹീഹായിട്ടുള്ളത്, ലാ യുസ്തഹബ്ബു, അത് മുസ്തഹബല്ല എന്നുള്ളതാണ്. എന്നിട്ട് നബി അതിന്റെ അവസാന ഭാഗത്ത് പറയണ് അദ്ദേഹം പറയണ് വലം യദുക്കു അഷാഫി, ഷാഫി പറഞ്ഞിട്ടില്ല, ജംഹൂർ അസ്ഹാബ്, അദ്ദേഹത്തിന്റെ അസ്ഹാബുകളിൽ ആളുകളിൽ ജംഹൂറും പറഞ്ഞിട്ടില്ല ഹാദൽ ഖിയാം, ഇങ്ങനെ എഴുന്നേൽക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. വലാ സബത്ത് ഫി ഷൈഉൻ യുഅതമദു മിമ്മാ യുഹ്തജു ബിഹി, തെളിവ് പിടിക്കാൻ പറ്റുന്ന അവലംബിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. നബി പറയണം ആ വിഷയത്തിൽ എന്താണ് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് നല്ലത്, അത് ചിലപ്പോൾ മുഹദസാത്തുകളിൽ പെടാം എന്നുള്ളതാണ് ആര് പറയുന്നത്, നബവി മജ്മൂഇൽ പറയുന്നത്. ഇതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ തിലാവത്തിനെ സുജൂദ് ചെയ്യുന്ന ഒരാൾ യഖൂം സുമ്മ യസ്ജുദ്, അയാളെ എഴുന്നേൽക്കേണ്ടതുണ്ടോ? എന്നിട്ടാണോ അയാളെ സുജൂദ് ചെയ്യേണ്ടത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു യസ്ജുദ് വഹുവ ഖായിദൻ, അയാളെ ഇരുന്നു കൊണ്ട് തന്നെ സുജൂദ് ചെയ്യട്ടെ എന്നുള്ളതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്നിട്ട് ദൈമ ഇവരോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ ആ വിഷയത്തിൽ അങ്ങനെ എഴുന്നേറ്റുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്, പിന്നെ സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്, ഇരുന്നുകൊണ്ട് സുജൂദ് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ എന്താ ലാ അലമു ദലീലൻ അലാ ശറഇയത്തിൽ ഖിയാം മിനജലി സുജൂദി തിലാവ, സുജൂദ് തിലാവത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കണം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പത്തുപേരുള്ളത്. അത് കൂടുതൽ വായിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് എഴുന്നേറ്റ് നിൽക്കണമെന്നില്ല, അങ്ങനെ ആ വിഷയത്തിൽ തെളിവുകളൊന്നും വന്നിട്ടില്ല, ഇരുന്നു കൊണ്ട് തന്നെ ഒരാൾക്ക് എന്താകാം സുജൂദ് ചെയ്യാം, അതിന് സലാം കിട്ടേണ്ടതില്ല. ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്.